ओम नमः शिवाय। डियर लिसनर्स ऑफ shivam.org, द नेक्स्ट प्रोग्राम इज चांडोग्य उपनिषद, स्पिरिचुअल डिस्कोर्स इन मलयालम, प्रेजेंटेड बाय कैवल्यानंद स्वामी। थैंक यू। ओम नमः शिवाय।
अथ यदपरो दिवो ज्योतिर्दीप्यते। ഈ ഭാഗം ഭാഷകാരൻ പല സ്ഥലത്തും വ്യാഖ്യാനിക്കുന്നതാണ്. അഥ യദസോ വിദ്വാൻ സ്വർഗൻ ലോകം പുരുഷ വീരപുരുഷ സേവനാത് പ്രതിപദ്ധ്യതേ ഉക്തം ത്രിപാദ ശ്യാമൃദന്ത വീതി തദ്ദലിംഗേന ചക്ഷുശ്രോത്ര ഇന്ദ്രിയഗോചരം ആപാദൈ ഇതവ്യം യഥാ അഗ്നിയാദി ധൂമാദിലിംഗേന മുമ്പ് പറഞ്ഞു ത്രിപാദ ശ്യാമൃദന്ത വി എന്നും മറ്റും പറഞ്ഞ് വിശദീകരിച്ച ആ പുരുഷന്റെ അടയാളങ്ങൾ, ദർശനം തിരിച്ചറിയാനുള്ള അടയാളങ്ങളാണ് ഇവിടെ പറയുന്നത്. ഏതുപോലെ ധൂമത്തെ കണ്ടിട്ട് അഗ്നി അറിയുന്നത് പോലെ. തഥാ ഹി ഏയം ഹി യമേവ ഇതമിതി യഥോക്തി അർത്ഥി ദൃഢാ പ്രതീതി. മുമ്പ് പറഞ്ഞ കാര്യത്തിൽ ദൃഢത ഉണ്ടാകുന്നതിന് വേണ്ടി അതിനെ വിശദീകരിക്കുകയാണ്. അനന്യത്വനച്ച നിശ്ചയ എങ്ങനെ വരണം? ഇയമേവ ഇതം, ഈ പുരുഷനെ സംബന്ധിച്ചുള്ള നിശ്ചയം ഇയമേവ ഇതം. ഇത് എങ്ങനെയാണോ ബാഹ്യമായ വസ്തുക്കളെ കണ്ടിട്ട് ഇതിന്നതാണ് എന്ന് നിശ്ചയിക്കുന്നത്, ഇത് പുസ്തകമാണ്, ഇത് പേനയാണ് എന്നെല്ലാം നിശ്ചയിക്കുന്നത് പോലെ ഈ പുരുഷനെ സംബന്ധിച്ചും നിശ്ചയം വരണം, അപരോക്ഷമായ നിശ്ചയം വരണം. ദൃഢാപ്രതീതി അതുണ്ടാവണം. അതും അനന്യത്വേന നിശ്ചയം, അനന്യമായ നിശ്ചയം വരണം. ഈ കാണുന്ന സർവത്തോടും അനന്യമായ നിശ്ചയം ആ പുരുഷനെ സംബന്ധിച്ചാവും. അതിനുവേണ്ടി പറയുന്നു, അത അഹ യഥാതോ അമുഷ്മാ ദിവോ ദിലോകത് പരപരം ഇതിന് ഗമ്യത്യേന ജ്യോതിർദിപ്യതേ. ഈ ദിലോകത്തിന് പരമായിട്ടുള്ള ജ്യോതിസ്, നേരത്തെ പറഞ്ഞല്ലോ ത്രിപാദസ്യാമൃതം ദിവി എന്ന് പറഞ്ഞു, ഈ കാണുന്ന ലോകത്തിനെല്ലാം അപ്പുറമായി അവൻ സ്ഥിതി ചെയ്യുന്നു, അമൃത സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ പറഞ്ഞ ഈ ദ്വിലോകത്തിനും അപ്പുറം സ്ഥിതി ചെയ്യുന്ന ആ പുരുഷൻ എന്ന് വെച്ചാൽ ഇതൊന്നും സ്പർശിക്കാതെ, ഇതൊന്നും ബാധിക്കാതെ സ്വയം പ്രഭം, സ്വയം പ്രകാശിക്കുന്നവനായി സദാപ്രകാശത്വ ദീപ്യതേ ഇവ ദീപ്യതേ ഇതിച്ചതേ. പ്രകാശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി ജ്വലിക്കുന്നത് പോലെ ജ്വലിക്കുന്നു എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. ദീപ്യത ഇവ, അത് ജ്വലിക്കുന്നത് പോലെ. എങ്ങനെയാണോ അഗ്നിയുടെ ജ്വലനം അന്ധകാരത്തെ മാറ്റുന്നത്, അതുപോലെ ഇത് സ്വയം ജ്ഞാനരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അഗ്നിയുടെ പ്രകാശമല്ല ഇതിന്റെ പ്രകാശം. അതുപോലെ അഗ്നിയാദിവജ്വലനലക്ഷണയ ദീപ്തേര സംഭവ, അല്ല ഇവിടെ അഗ്നി ജ്വലിക്കുന്നത് പോലെ ഇത് ജ്വലിക്കുന്നു എന്നുള്ള അർത്ഥമൊന്നും എടുക്കരുത്. അഗ്നി പ്രകാശിക്കുന്ന പോലെ ഇത് പ്രകാശിക്കുന്നു എന്നും എടുക്കരുത്. പക്ഷെ ഈ പുരുഷനെ കുറിച്ച് പറയുമ്പോഴും പറയും അവൻ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ജ്ഞാനസ്വരൂപനാണ് എന്നെടുത്താം, അപരോക്ഷ സ്വരൂപനാണ്, സാക്ഷാത് അപരോക്ഷ ബ്രഹ്മ, അതിനു വേണ്ടിയാണ് അവൻ ജ്വലിക്കുന്നു എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്, അഥ യഥപരം ദിവ ജ്യോതിർദീപ്യതേ. എങ്ങനെ വിശ്വത പൃഷ്ഠേഷു ഇത്യേതസ്യ വ്യാഖ്യാനം, സർവത പൃഷ്ഠേഷതി സംസാരാതുപരി എന്നർത്ഥം. ത്രിപാദസ്യ അമൃതം ദിവ്യ, അതിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അതാണ്, ഈ സംസാരത്തിനെല്ലാം ഉപരിയായി സ്ഥിതി ചെയ്യുന്നു. സംസാരത്തിനുപരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പുരുഷൻ ഒരിക്കലും ഈ സംസാര ബന്ധനത്തിൽ അകപ്പെട്ടിട്ടില്ല, സംസാരബന്ധനത്തിൽ അകപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ സംസാരബന്ധനത്തിൽ സത്യമായിട്ട് അകപ്പെട്ടിട്ടില്ല, വാസ്തവത്തിൽ അകപ്പെട്ടിട്ടില്ല. സംസാരത്തിൽ നിന്നും മുക്തൻ തന്നെയാണ് സദാ. കുറച്ചു കാലം ബന്ധനായിരുന്നു, പിന്നീട് മുക്തനാകുന്നില്ല, നിത്യമുക്തൻ തന്നെയാണ്. അതാണ് ഈ ഭാഗങ്ങളെല്ലാം അതിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുകയാണ്. മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ജീവന്മാരെ ബോധിപ്പിക്കുകയാണ്. എന്താണ്? ഒരിക്കലും അവൻ ബന്ധനസ്ഥനായിട്ടില്ല, പിന്നെ മുക്തിക്ക് വേണ്ടി എന്തുകൊണ്ട് പരിശ്രമിക്കുന്നു? ബന്ധനം സത്യമായി തോന്നുമ്പോൾ മുക്തിക്ക് വേണ്ടിയുള്ള സത്യമായ മാർഗത്തെ അന്വേഷിക്കുന്നു, പരിശ്രമിക്കുന്നു. വാസ്തവത്തിലോ സംസാരാതുപരി എന്ന് പറയുമ്പോൾ അവിടെ സ്പഷ്ടമാണ്. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്, സംസാരം കൽപ്പന മാത്രമാണ് മൃഷ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് കൽപ്പനയാകാതെ ഈ പുരുഷന് ഈ സംസാരത്തിന് ഉപരി നിൽക്കാൻ കഴിയില്ല. പുരുഷന് നിത്യമുക്തനാകണമെങ്കിൽ ഇത് കൽപ്പനയായാലേ പറ്റും. ഇത് സത്യമാണെങ്കിലോ പുരുഷന് ഈ സംസാരത്തിനുപരി നിൽക്കാൻ കഴിയില്ല, പുരുഷനെ ഈ സംസാരം ബാധിക്കും. പക്ഷെ പുരുഷന്റെ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുമ്പോൾ എന്ത് പറയുന്നു ശ്രുതി? അത് സംസാരത്തിനുപരിയാണ്. ത്രിപാദസ്യാമൃതം ദിവി. അപ്പൊ സംസാരം എങ്ങനെ സത്യമാവും? സത്യമല്ലെങ്കിൽ ആ സംസാരത്തിൽ നിന്ന് സത്യമായ ഒരു മോചനം എങ്ങനെ സാധ്യമാകും? അത് സാധ്യമാകത്തില്ല. പിന്നെന്താണ്, അത് കേവലം കൽപ്പന മാത്രം. അപ്പൊ സംസാരത്തിൽ നിന്നുള്ള മോചനം ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന എന്താണ്? സംസാരത്തെ ഇല്ലാതാക്കുന്നതല്ല, മറിച്ച് ഇത് കേവലം കൽപ്പന മാത്രം ആണെന്നറിയും. അതിനാണ് വിവേകം. അവിടെയാണ് വിവേകത്തിന്റെ ആവശ്യം, അതാണ് വിവേകം. ഇത് കേവലം കൽപ്പനയാണ്. ഇവിടെ വാസ്തവത്തിൽ സംസാരമില്ല, വാസ്തവത്തിൽ മോചനമില്ല. പക്ഷെ ഒരു ഭ്രാന്തി, ആ ഭ്രാന്തിക്ക് അടിമപ്പെട്ടതുകൊണ്ട് സംസാരം വാസ്തവമാണെന്ന് തോന്നുന്നു, മോചനം വാസ്തവമാണെന്ന് തോന്നുന്നു. ഇതല്ല. അതുകൊണ്ട് ഈ പുരുഷൻ സംസാരത്തിനുപരിയാണ്. ഈ സംസാരം തീർച്ചയായും കൽപ്പനയായിരിക്കും. ഇത് സംസാരത്തിൽ നിന്ന് മോചനം എങ്ങനെ സാധിക്കും? ഇത് കൽപ്പനയാണെന്നുള്ള വിവേകം കൊണ്ട്, പുരുഷൻ ഇതിനുപരിയാണെന്നുള്ള വിവേകം കൊണ്ട്. ഇതേ ഇതാണ് ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നത്. താല്പര്യം ഇതാണ്, ജ്ഞാനം എന്നുള്ള ഒന്നിനെ സമ്പാദിച്ചിട്ട് മോക്ഷം എന്ന് പറയുന്ന മറ്റൊന്നിനെ സമ്പാദിക്കാൻ വേണ്ടി പറയുകയാണ്. അടിസ്ഥാനപരമായ വിവേകം എന്താണിത്? കൽപ്പനയാണ് എന്നുള്ള വിവേകം, ആ വിവേകത്തിന്റെ ഫലമാണ് മോക്ഷം. സംസാരൈവ ഹി സർവ, ഇതെല്ലാം സംസാരമാണ്. ബന്ധമോക്ഷങ്ങളെല്ലാം സംസാരമാണ്. അസംസാരന ഏകത്വ നിർഭേദത്വ. അസംസാരിയായിരിക്കുന്ന പുരുഷൻ ഏകനാണ്, അവിടെ ഭേദമില്ല. നിർഭേദത്വ, സംസാരത്തിൽ ഭേദമുണ്ട്. ബന്ധം മോക്ഷം ഇതെല്ലാം ഭേദത്തിൽ ഉൾപ്പെടുന്ന അനുത്തമേഷു. അടുത്ത മന്ത്രത്തിൽ പറയും, അഥ യദത പരോ ദിവോ ജ്യോതിർദീപ്യതേ. ഈ സംസാരാതീതനായ ജ്യോതിസ് വിശ്വതപൃഷ്ഠേഷു സർവതപൃഷ്ഠേഷു സർവോപരിയായി ലോകത്തിലെല്ലാം ഉപരിയായി സ്ഥിതി ചെയ്യുന്നു. അനുത്തമേഷു ഉത്തമേഷു ലോകേഷു, അത് വ്യാഖ്യാനിക്കുന്നു. അനുത്തമേഷു, അനുത്തമം എന്ന് പറയുമ്പോൾ ഉത്തമാന്ന ഭവതി അങ്ങനെ എടുക്കരുത്. തത്പുരുഷ സമാസ ആശങ്ക നിവൃത്തയെ ആ ഉത്തമേഷു ലോകേഷു. അനുത്തമേഷു എന്ന് പറഞ്ഞാൽ ഉത്തമലോകത്ത് എന്നെടുക്കണം. സത്യലോകാദിഷു, ഏതാണ് ഉത്തമലോകം? സത്യലോകം. അനുത്തമത്തിന്റെ വ്യാഖ്യാനമാണ് ഉത്തമലോകം. ന ഉത്തമ ബഹുഗ്രഹിയാണ്. അനുത്തമം എന്ന് പറയുന്നത് ഉത്തമേഷു ലോകേഷു. സത്യലോകാദിഷു ഹിരണ്യഗർഭാദി കാര്യസ്ഥ പരസ്യ ഈശ്വരസ്യ ആസന്നത്വതുച്യതേ ഉത്തമേഷു ലോകേഷു. ഇവിടെ സത്യലോകത്തും മറ്റും ആ പുരുഷൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇവിടെ ഇല്ലേ പുരുഷൻ ഉണ്ട്. പക്ഷെ സത്യലോകത്ത് എന്തുകൊണ്ട് പറയുന്നു? അവിടുത്തെ പുരുഷൻ ഹിരണ്യഗർഭൻ, കാര്യബ്രഹ്മം, അത് പരസ്യ ഈശ്വര ആസന്നത്വ, ആ പരമപുരുഷന്റെ അടുത്ത രൂപമാണ്. ആ പരമപുരുഷനോട് ചേർന്ന് ഇരിക്കുന്ന രൂപമാണ് ആ ഹിരണ്യഗർഭരൂപം. അതുകൊണ്ട് പറഞ്ഞു ഉത്തമ ലോകങ്ങളിൽ അവൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇത് ലോകത്തിനുപരിയാണെങ്കിൽ പിന്നെ ലോകത്തോട് ബന്ധപ്പെടുത്തി എന്തുകൊണ്ട് പറഞ്ഞു എന്നാണ്. ആ ഉത്തമ ലോകത്തിൽ, സത്യലോകത്തിലും മറ്റും അവൻ ഹിരണ്യഗർഭരൂപത്തിലിരിക്കുന്നു എന്ന് ശാസ്ത്രപ്രസിദ്ധമാണ്. അതുകൊണ്ട് പറഞ്ഞു ഇതം വാവ ഇതമേവ ഇതം അസ്മിൻ പുരുഷേ അന്തർമധ്യേ ജ്യോതി ചക്ഷുശ്രോത്രം ഗ്രാഹ്യേന ലിംഗേന ഉഷ്ണിം വിനാ ശബ്ദേന ജപകം വേദേ. ആ പുരുഷൻ എവിടെ ഇരിക്കുന്നു എന്നാ സത്യലോകാദികളിൽ ഇരിക്കുന്നു. അതേ പുരുഷൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതിനടുത്ത് മന്ത്രത്തിൽ പറയുന്നു ഉത്തമേഷു ലോകേഷു ഇതം വാവത ഏതിതം അസ്മിൻ അന്തപുരുഷേ ജ്യോതിഹി ഏതിതം അസ്മിൻ പുരുഷേ അന്തർമധ്യേ ജ്യോതിഹി. ഉള്ളിലുള്ള ജ്യോതിസ് എന്താണ്? ചക്ഷുശ്രോത്രഗ്രാഹീണ ലിംഗേന ഉഷ്ണിംന ശബ്ദേന ജപഗമ്യതേ. കണ്ണുകൊണ്ട് കാണുന്നു, ശ്രോത്രം കൊണ്ട് കേൾക്കുന്നു, ഉഷ്ണിംന ഉഷ്ണം ശബ്ദം ഇതിലൂടെയെല്ലാം അനുഭവപ്പെടുന്നത്. യത്വജ സ്പർശരൂപേണ ഗൃഹ്യതേ ചക്ഷുഷ ഏവ. വാസ്തവത്തിൽ കണ്ണുകൊണ്ട് ചൂടറിയാൻ പറ്റില്ല, പക്ഷെ പറയുന്നു തൊക്കുകൊണ്ട് ഗ്രഹിക്കുന്നുണ്ട് ചൂട്. അത് എന്തുകൊണ്ട്? കണ്ണുകൊണ്ട് കാണും പോലെ തന്നെ. സാധാരണ പറയാറുണ്ട് ഞാനത് നേരിട്ട് കണ്ടതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ദൃഢതയ്ക്ക് വേണ്ടി പറയുന്നതാണ്. ഞാൻ നേരിട്ട് കണ്ടതാണെന്ന് പറയുമ്പോൾ ആ കാഴ്ചയ്ക്ക് ആ പ്രത്യക്ഷത്തിന് ദൃഢതയുണ്ട് മറ്റേന്ദ്രിയങ്ങളെ അപേക്ഷിച്ച്. അതുകൊണ്ടുകൂടെ ദൃഢ പ്രതീതികരത്വ തൊക്കിന് പകരം കണ്ണുകൊണ്ട് കാണുന്നു എന്ന് പറഞ്ഞു ഉഷ്ണത്തെ. എന്നുവെച്ചാൽ അത്രയും അത് പ്രത്യക്ഷമാണ്. അവിനാഭൂതത്വ രൂപസ്പർശയോ. അത് മാത്രമല്ല, രൂപസ്പർശങ്ങൾ വെറുപിരിയാതെ ഇരിക്കുന്നവയാണ്. അഗ്നിയുടെ ഉഷ്ണത്തെ കാണുമ്പോൾ, അതിന്റെ രൂപത്തെ കാണുമ്പോൾ ഉഷ്ണസ്പർശത്തെയും അറിയുന്നു. അതുപോലെ ഈ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്ന ഒന്നിന്റെ അടയാളമാണ് ഈ ശരീരത്തിലെ ഉഷ്ണവും ഈ ശബ്ദവും. ഇതെവിടുന്നാ വരുന്നത്? കഥം പുനഃസ്തസ്യ ജ്യോതിഷോ ലിംഗം. എങ്ങനെയാ ഉള്ളിലിരിക്കുന്ന ജ്യോതിഷന് ലിംഗമാകും, അടയാളമാകും? ദൃഷ്ടിഗോചരത്വം അവധ്യതയിൽ അതെങ്ങനെയാകും? ആഹാ എത്ര യസ്മിൻ കാലേ, അടുത്ത മന്ത്രത്തിൽ പറയും. അത് വ്യക്തമാക്കുകയാണ്, ഈ ശരീരത്തിന്റെ ഉള്ളിൽ പുരുഷനിരിക്കുന്നു. ഏതൊരു പുരുഷനാണോ ഹിരണ്യഗർഭരൂപത്തിൽ സത്യലോകത്തിൽ ഇരിക്കുന്നത്, അതേ പുരുഷൻ തന്നെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നു. അതിനടയാളം അതാണ് മന്ത്രത്തിൽ പറയുന്നത്. എത്രേതസ്മിൻ ശരീരേ സംസ്പർശേന ഉഷ്ണിമാനം വിജാനാദി യേശാശ്രുതിർ എത്ര ഏത് കർണ കർണോ അഭിഗ്രഹ്യ കർണോ അഭിഗ്രഹ്യ കർണാവ് അഭിഗ്രഹ്യ സന്ധി വന്നിരിക്കുകയാണ്. നിനദമിവ നദധുരിവ അഗ്നേരിവ ജ്വലത ഉപശൃണോതി തദ്ദിഷ്ടം ജശ്രുതം ജിത്യുപാസീത. അടയാളത്തെ വ്യക്തമാക്കുകയാണ്. അസ്മിൻ ശരീരേ ഹസ്തേന ആലഭ്യ സംസ്പർശേന ഉഷ്ണിമാനം രൂപസഹഭാവിനം ഉഷ്ണസ്പർശഭാവം വിജാനാദി. ഈ ശരീരത്തിൽ സ്വന്തം കൈകൊണ്ടിനെ സ്പർശിച്ചു നോക്കുക, അവിടെ ഒരു ചൂട് അനുഭവപ്പെടുന്ന ശരീരത്തിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മറ്റു ശരീരം ഇതിൽ തൊട്ടുനോക്കുക, അതിനുള്ളിൽ ജീവനുണ്ടെങ്കിൽ അവിടെ ചൂട് അനുഭവപ്പെടും. ഹ്യൂഷ്ണിംഹ നാമരൂപ വ്യാകരണായ ദേഹമനുപ്രവിഷ്ടസ്യ ചൈതന്യാത്മജ്യോതിഷോ ലിംഗം അഭ്യഭിചാര. ആ ചൂട് ഈ നാമരൂപങ്ങളെയെല്ലാം പ്രകടമാക്കുന്നതിന് വേണ്ടി ഈ ശരീരത്തിൽ പ്രവേശിച്ച ആ ചൈതന്യ ജ്യോതിഷിന്റെ അടയാളമാണ്. അതിനൊരിക്കലും മാറ്റം കാണുന്നില്ല. ഈ ശരീരത്തിനുള്ളിൽ എത്ര കാലം ആ ചൈതന്യ ജ്യോതിഷിരിക്കുമോ അത്രയും കാലം ഈ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടും. നഹി ജീവന്തം ആത്മാനം അനുഷ്ണിമ ഉഷ്ണിമാ വിവിചരതി. താൻ ജീവിച്ചിരിക്കുന്നു, ആ ഉഷ്ണമില്ലാതിരിക്കുക അത് സംഭവിക്കുന്നില്ല. ഉഷ്ണയുവ ജീവിഷ്യൻ സീതോ മനുഷ്യന് ദിഹിവിജ്ഞായതേ ശ്രുതി എന്ന് പറയുന്നുണ്ട്. ചൂടുണ്ടോ അവൻ ജീവിച്ചിരിക്കുക, തണുത്തോ മരിച്ചുപോയി എന്ന് പറയും. അതുകൊണ്ട് ഇത് അടയാളമാണ്, ആ പുരുഷൻ ഇതിൻ്റെ ഉള്ളിലുണ്ട്, ആ ചൈതന്യം ഇതിനുള്ളിലുണ്ട്. മരണകാലേക്ക് തേജഹ പരസ്യാം ദേവതായാം ഇതി പറയുന്ന വിഭാഗ ഉപകമ. ഇവിടെ തന്നെ പറയും മരണകാലത്ത് ആ ചൈതന്യം ആ ദേവതയിലേക്ക് ലയിക്കുന്നു എന്ന് പറയും. ഏതെന്നാണോ ശരീരത്തിന് ഉഷ്ണം കിട്ടിയത് അതിലേക്ക് ആ ഉഷ്ണം തിരിച്ചു പോകുന്നു. അത് അസാധാരണം ലിംഗം ഔഷ്ണ്യം അഗ്നേരിവ ധൂമഹ. അതുകൊണ്ട് അഗ്നിക്ക് എങ്ങനെയാണോ ധൂമം അടയാളമായിരിക്കുന്നത് ലിംഗമായിരിക്കുന്നത്, അതുപോലെ ഇത് ഈ ഉഷ്ണം ഈ ശരീരത്തിനുള്ളിലിരിക്കുന്ന പുരുഷൻ അടയാളമാണ്. മനസ്സിലാകാം ഇതിൻ്റെ ഉള്ളിൽ ആ പുരുഷനുണ്ടെന്ന്. അധ തസ്യ പരസീഷ ദൃഷ്ടി സാക്ഷാതിവ ദർശനം ദർശനോപായം. അതുകൊണ്ട് ആ പരമപുരുഷനെ നേരിട്ട് കാണുന്നതിനുള്ള ഒരു ഉപായമാണ് ഈ ഉഷ്ണം. നേരിട്ട് കാണുക, ഈ ഉഷ്ണത്തിലൂടെ ആ പരമപുരുഷനെ അറിയുകയാണ്. തൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നു ജീവൻ എന്ന് തിരിച്ചറിയുന്നു. സാക്ഷാതായിട്ടെന്ന് വെച്ചാൽ നേരിട്ട് തന്നെ അറിയുന്നു, ഓരോ ജീവനും അറിയുന്നു. ഞാൻ ജീവനോടെ ഇരിക്കുന്നു, എൻ്റെ ഉള്ളിൽ ജീവനുണ്ട്, ആ പുരുഷനുണ്ട്, ചൈതന്യമുണ്ട് എന്നറിയുന്നു. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ താൻ ജീവിച്ചിരിക്കുന്നു എന്തുകൊണ്ടറിയുന്നു, ഇതൊക്കെയാണ് അടയാളം. മരിച്ചു എന്നറിയുന്നില്ലല്ലോ, എന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി, എന്റെ ശരീരത്തിൽ ജീവനില്ല എന്നാർക്കും പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് ഈ അടയാളം ഇരിക്കുന്നു. തഥാ തസ്യ ജ്യോതിഷേഷാശ്രുതി ശ്രവണം ശ്രവണോ ഉപായോപീക്ഷ്യമാനഹ. ഈ ശ്രുതി ശ്രവണം ശബ്ദം എന്ന് പറയുന്നുണ്ട്, കേൾക്കുന്ന ശബ്ദവും പുറപ്പെടുന്ന ശബ്ദവും രണ്ടും എടുക്കും. ഈ പുരുഷന്റെ ലിംഗമാണ് അടയാളമാണ്. എന്തുകൊണ്ട് ഉള്ളിൽ നിന്ന് ഈ ശബ്ദം പുറപ്പെടുന്നു? ഉള്ളിൽ ആ പുരുഷനുള്ളതുകൊണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ശബ്ദമുണ്ട്. എന്തുകൊണ്ട് ഈ ശബ്ദത്തെ ശ്രവിക്കുന്നു? ശ്രവണോപായോ ഇച്ഛ്യമാനം, അതാ ശബ്ദമുള്ളതുകൊണ്ട്. എത്ര യഥാ പുരുഷോ ജ്യോതിഷോ ലിംഗം ശ്രോതുമിച്ഛതി തഥാ ഏത് കർണവും അഭിഗ്രഹ്യേത ശബ്ദ ക്രിയാവിശേഷണം. ഇനി ആ പുരുഷന്റെ അടയാളത്തെ നിങ്ങൾ കേൾക്കണമോ? ഉള്ളിൽ പുരുഷനുണ്ടെന്നുള്ളതിന് പറയാം അഭിഗ്രഹ്യ അഭിധായ ഇത്യർത്ഥോ അങ്കുലിഭ്യാം പ്രോണ്ത്യ നിന്നതമിവ രഥസീവ. ഇനി പുരുഷനുള്ളിലുണ്ട് എന്നുള്ളതിന് അടയാളം പറയാം. വിരലുകൊണ്ട് ചെവി അടച്ചു നോക്ക്. അടച്ചു നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിലൊരു ശബ്ദം കേൾക്കും. അഭിധായ അങ്കുലിഭ്യാം പ്രോണുത്യ പ്രോണുത്യ വിരലുകളെ കൊണ്ട് ചെവി അടച്ചു നോക്ക്. മന്ത്രത്തിൽ പറഞ്ഞത് എത്ര ഏത് കർണവും അഭിഗ്രഹിയ നിന്നതമിവ രഥസീവ. രഥം ഉരുളുന്നത് പോലെ ഒരു ശബ്ദം. അടച്ചു കഴിഞ്ഞ ഉള്ളിൽ കേൾക്കും ക്രിയാവിശേഷണം. അഭിഗ്രഹ്യ അഭിധായിത്യർത്ഥം അങ്കുലിഭ്യാം പ്രോണുത്യ വിരളുകളെ കൊണ്ട് ചെവി അടച്ചു നോക്കുക. രഥസീവഘോഷോ നിന്ദം തമിവ ശൃണോതി നദധുരിവ വിഷഭ പൂജിതമിവ. വിഷഭത്തിന്റെ ശബ്ദം പോലെ പലതരത്തിൽ കേൾക്കും ഉള്ളിൽ ചെവി അടച്ചു കഴിഞ്ഞ ശബ്ദം. യഥാർത്ഥ അഗ്നിർ ബഹിർജ്വലനത ജ്വലത, അഗ്നി ജ്വലിക്കുന്നത് പോലെ, അഗ്നി ജ്വലിക്കുമ്പോൾ എന്നൊരു ശബ്ദം കേൾക്കും. ആ ശബ്ദം പോലെ ഏവം ശബ്ദം മന്ദശരീത പശ്ചനോതി, അങ്ങനെ ശബ്ദം ഉള്ളിൽ കേൾക്കാൻ കഴിയും. തദേതർ ജ്യോതിർ ദുഷ്ടശ്രുതി ലിംഗത്വ ദുഷ്ടം ജശ്രുതഞ്ചേത്യുപാസീത. അതാണ് ബധിരനല്ലെങ്കിൽ കേൾക്കും, ബധിരനാണെങ്കിൽ കേൾക്കത്തില്ല. അല്ലെങ്കിൽ ഉള്ളിൽ ബധിരനാണെങ്കിൽ സ്പർശത്തിലൂടെ അറിയാം, ഉഷ്ണത്തിലൂടെ ശരീരത്തിൻ്റെ. അന്ധനാണെങ്കിൽ ഈ ശബ്ദത്തിലൂടെ അറിയാം. അന്ധനും ബധിരനുമാണെങ്കിൽ മറ്റെന്തെങ്കിലും ഉപായത്തിലൂടെ അറിയാം. ദുഷ്ടശ്രുതി ലിംഗത്വ ദുഷ്ടം ജശ്രുതം ജിത്യുപാസീത. ദുഷ്ടം ശ്രുതം ഈ രണ്ടടയാളങ്ങളിലൂടെ എന്താണ് സ്പർശിച്ചറിയുന്നു, കേട്ടറിയുന്നു. ഈ രണ്ടടയാളങ്ങളിലൂടെ ഉള്ളിലിരിക്കുന്ന പുരുഷനെ അറിയാൻ കഴിയുന്നു. അത് ചെവിയിൽ അടച്ചിട്ട് കേൾക്കാൻ പറഞ്ഞു എന്തുകൊണ്ട്? കാരണം ശബ്ദം പുറത്തു നിന്നും വരാം, അത് ഉള്ളിലുള്ള ശബ്ദം തന്നെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ പുറമേ നിന്നുള്ള ശബ്ദത്തെയാണ് കേൾക്കുന്നതെങ്കിൽ അത് ഉള്ളിലിരിക്കുന്ന പുരുഷന്റെ അടയാളം അങ്ങനെയാകും, ആകത്തന്നെ. അതുകൊണ്ട് പറഞ്ഞു ചെവി അടച്ചിട്ട് കേൾക്കുക. ചെവി അടച്ചു കഴിഞ്ഞാൽ പുറമേ നിന്ന് ശബ്ദം വരത്തില്ല, പിന്നെ ശബ്ദമുള്ള ഉള്ളിൽ മാത്രം. അപ്പോൾ ഉള്ളിൽ കേൾക്കുന്ന ഈ ശബ്ദം ഉള്ളിലുള്ള ഒന്നിന്റെ അടയാളമാണ്, അത് ആ പുരുഷന്റെ അടയാളമാണ്. പുറമേ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങൾ പുറമേയുള്ള എന്തിൻ്റെ അടയാളമാണ്? അതുകൊണ്ട് പറഞ്ഞു ചെവി അടച്ചിട്ട് കേൾക്കുക. അപ്പോൾ പുറമേയുള്ള ഒന്നിന്റെ അടയാളമുള്ള തന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന പുരുഷന്റെ അടയാളമാണ് ആ ശബ്ദം. നാദോപാസനയിലും മറ്റും യോഗികൾ ഈ ശബ്ദത്തെയാണ്, ചെവി അടച്ച് ഉള്ളിലുള്ള ആ ശബ്ദത്തെയാണ് ഉപാസിക്കുന്നത്, ധ്യാനിക്കുന്നത്. ആ ശബ്ദത്തിലൂടെ ആ പുരുഷനെ പ്രാപിക്കാൻ കഴിയുന്നു എന്നാണ് യോഗികളുടെ സിദ്ധാന്തം, ഉപാസകരുടെ. അത് തന്നെ ഇവിടെ പറയുന്നത് അടയാളമായിട്ട്, യുക്തിയായിട്ട് പറയുന്നു ആ പുരുഷന്റെ അടയാളമാണ്. ദുഷ്ടം ജശ്രുതം ചേത്യുപാസീത തഥാ ഉപാസന ചക്ഷുഷു. ഇനി ഇവിടെ പറയുന്നു, ഇത് ആ തത്വത്തെ കുറിച്ച് പറഞ്ഞു. ഇനി അങ്ങനെ ധ്യാനിക്കുന്നു, ഈ പുരുഷൻ ദുഷ്ടനാണ് ശ്രുതനാണ് അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ, ഈ മന്ത്രത്തിലൂടെ ധ്യാനിച്ചു കഴിഞ്ഞാൽ, ഈ മന്ത്രം അങ്ങനെ ധ്യാനിക്കുന്നതിനുള്ളതാണ്. തദ്ദേത ദുഷ്ടം ച ശ്രുതം ച ഇങ്ങനെ വാസിച്ചു കഴിഞ്ഞാൽ എന്താ ഫലം? തഥാ ഉപാസന ചക്ഷുഷ്യോ ദർശനീയ ശ്രുതോ വിശ്രുത. അവൻ ദർശനീയനായിത്തീരുന്നു, കാണാൻ യോഗ്യനായിത്തീരുന്നു, പരമസുന്ദരനായിത്തീരുന്നു. എല്ലാ തരത്തിലും ശരീര സൗന്ദര്യം മാത്രമാണ്. ശ്രുതോ വിശ്രുത അവൻ കീർത്തി കേട്ടവനായിത്തീരുന്നു. അത് ഉപാസനയുടെ ഫലം. സ്പർശഗുണോപാസന നിമിത്തം ഫലം തത് രൂപയെ സമ്പാദേതി ചക്ഷുഷി. ആ സ്പർശഗുണ ഉപാസന അതിന്റെ ഫലവും പറയും. രൂപസ്പർശയോ സ്വഭാവിത്വ ചക്ഷുഷ്യനായിത്തീരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. രൂപസ്പർശം ഒരുമിച്ചിരിക്കുന്ന അഗ്നിയിലെ രൂപസ്പർശങ്ങളൊപ്പം ഇഷ്ടത്വശ്ച ദർശനീയതായ. മാത്രമല്ല ദർശനീയമായത്, കാണാൻ ഇഷ്ടമായത്, യോഗ്യമായതെല്ലാം ജീവനിഷ്ടവുമാണ്. ഏവഞ്ച വിദ്യായ ഭനവും ഉപന്നം ചേർന്നതോ മൃദുത്വാദി സ്പർശവൃത്തി. അങ്ങനെയാണെങ്കിൽ വിദ്യയുടെ ഫലം ശരിയാകും. കേവലം മൃദുത്വാദി സ്പർശം അങ്ങനെ എടുത്താൽ പോരാ. സയ ഏതോ ഏവം വിധോക്തോ ഗുണവേദ സർവലോക പ്രതിപത്തി ഉത്തം അധിഷ്ഠം ഫലം ദുരഭ്യാസാദര. അധിഷ്ഠമായ ഫലം എന്ന് പറയുന്നത് തത്വജ്ഞാനം തന്നെ. അത് ഉപാസനയുടെ പ്രകടനത്തിലും ഭാഷ്യകാരം പറയുന്നു. ഈ പറയുന്ന കാര്യങ്ങളും തത്വങ്ങളും പറയുന്നു. ഒടിവ തത്വത്തെയാണ് പറഞ്ഞത്. അതിനെന്താ ഉപാസന സന്ദർഭത്തിൽ ആ തത്വം പറഞ്ഞാൽ എന്താ പറയുന്നു? തത്വന്റെ ഫലം തത്വജ്ഞാനം തന്നെ. പിന്നെ അത് ഉപാസിക്കാൻ പറയുന്നതിന്റെ ഫലം അത് അധിഷ്ഠഫലം എന്താണോ പറഞ്ഞിരിക്കുന്നത്. ദർശനീയനായിത്തീരുന്നു, വിശ്രുതനായിത്തീരുന്നു പോലെയുള്ള അധിഷ്ഠഫലങ്ങൾ ഉപാസനയുടെ ഫലമായും ഇഷ്ടഫലം തത്വജ്ഞാനത്തിന്റെ ഫലമായും തത്വവിവേചനത്തിന്റെ ഫലമായും വരുന്നു. ഉപാസനാ പ്രകടനത്തിൽ തന്നെ തത്വവിചാരം ഉണ്ടെന്ന് ചുരുക്കം. അടുത്തു വരുന്ന ഭാഗവും പ്രധാനപ്പെട്ടതാണ്. സർവം ഖല്ലിതം ബ്രഹ്മ തജ്ജലാനിതി ശാന്തോപാസീത അത ഖലു കൃതുമയഃ പുരുഷോ യഥാകൃതിരസ്മിൻ ലോകേ പുരുഷോ ഭവതി തഥാ ഇത പ്രത്യഭവതി സക്രതും കുർവീത. ഇത് വളരെ പ്രസിദ്ധമായൊരു വാക്യമാണ്, സർവം ഖല്ലിതം ബ്രഹ്മ. ധാരാളം കേൾക്കുന്നതാണ്, ധാരാളം പറയുന്നതാണ്. ഈ വാക്യത്തെ ആശ്രയിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. അദ്വൈതത്തിൽ തന്നെ ഇതിന് പ്രത്യേകമായ അർത്ഥം പറയുന്നു. ഭാഷകാരനിവിടെ പറയുന്ന കൂടുതൽ അർത്ഥം പിൽക്കാലത്തുള്ള ആചാര്യന്മാരെ പറയുന്നുണ്ട്. ബ്രഹ്മത്തിന്റെ ഏകത്വം, സർവവ്യാപകത്വം, പൂർണ്ണത ഇതിനെല്ലാം പ്രമാണമായിട്ടാണ് ഈ വാക്യത്തെ ഉദ്ധരിക്കുന്നത്. സർവവും ആ ബ്രഹ്മം തന്നെ എന്ന് പറയുന്നു. സർവം ഖലിതം ബ്രഹ്മ. അപ്പൊ സർവവും ബ്രഹ്മമാണെന്ന് പറയുമ്പോൾ സർവത്തെയും ബ്രഹ്മമാക്കുകയല്ലേ? അപ്പൊ ആദ്യ സർവത്തെ അംഗീകരിച്ചല്ലോ. അതിഷ്ടാണെന്ന് പറയുന്നത് ഇതൊക്കെ ബ്രഹ്മമാണെന്ന്. അപ്പൊ സർവമുണ്ട് ബ്രഹ്മമുണ്ടെന്ന് പറയും തരത്തില്ലേ? അതിന് പറയുന്നു അത് അതുപോലെ തന്നെ പുരുഷവും സ്ഥാണുഹു എന്ന് പറയുന്ന പോലെയാണ്. മന്ദാന്ധകാരത്തിൽ കുറ്റിയെ കണ്ടിട്ട് ഒരാൾ ഭ്രമിച്ച് പുരുഷനാണെന്ന് വെളിച്ചമെന്ന് വായാൾ പറയുന്നു പുരുഷവും സ്ഥാണുഹു, ആ പുരുഷൻ സ്ഥാണുവാണ് എന്ന് പറഞ്ഞാൽ പുരുഷനെ അംഗീകരിക്കുന്നു, സ്ഥാണുവിനെ അംഗീകരിക്കുന്നു എന്നല്ല. പുരുഷോയ സ്ഥാണു എന്ന് പറയുമ്പോൾ പുരുഷനെ നിഷേധിച്ചിട്ട് സ്ഥാണുവിനെ അംഗീകരിക്കുന്നു. അങ്ങനെ ബാത്ത് സമാനാധികരണിയൊന്നും മറ്റും സാങ്കേതികമായി പറയും. ഇവിടെ സർവം ബ്രഹ്മ രണ്ടും ഒരേ വിഭക്തി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അഭേദമായ അർത്ഥം വരണം. സർവവും തന്നെ ബ്രഹ്മം എന്ന് വരണം. സർവം നാനാണ്, ബ്രഹ്മം ഏകമാണ്. അപ്പൊ നാനാത്വം തന്നെ ഏകത്വം അത് യോജിപ്പിക്കാൻ കഴിയത്തില്ല. പലത് തന്നെ ഒന്നെന്ന് പറയാൻ പറ്റത്തില്ല. രണ്ട് തന്നെ ഒന്നെന്ന് പറയും പോലെ ഇരിക്കും, അതങ്ങനെ ശരിയാകും. രണ്ട് തന്നെ ഒന്ന്, സർവം ഖല്ലിതം ബ്രഹ്മ, രണ്ടു തന്നെയാണ് ഒന്ന് എന്ന് വരും വാചാർത്ഥത്തെ എടുത്തു കഴിഞ്ഞു. ഇവിടെ അല്ല സാർ, രണ്ടിനെ നിഷേധിച്ചേ ഒന്നാക്കാൻ പറ്റും, ഒന്നാകാൻ പറ്റും. അങ്ങനെ വരുന്നതിന് പറയുന്നു ബാഹുസമാനാധിക്കുന്നു. രണ്ടിനെ നിഷേധിക്കുന്ന സർവം, ആ സർവത്തെ നിഷേധിക്കുന്നു, മറിച്ച് പറയുന്നു ഏകം ബ്രഹ്മ, ഒന്ന് ബ്രഹ്മം മാത്രമേ ഉള്ളൂ, ബാധിച്ചിട്ട് സമർത്ഥിക്കുന്നു. അതിന് ഉദാഹരണമായിട്ട് മറ്റ് ശാസ്ത്ര ചർച്ച വരുന്നിടത്തെല്ലാം ഈ വാക്യത്തെ ഉദാഹരിക്കാറ്. ഭാഷ്യകാരൻ ഇത് ഉപാസനാ പ്രകടനത്തിൽ വന്നതുകൊണ്ട് അതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആവശ്യമുള്ളത്ര വിശദീകരണം മാത്രമേ ഉള്ളൂ. സർവം ഖല്ലിതം ബ്രഹ്മ തജ്ജലാനിതി ശാന്തോപാസീത അഥ ഖലു ക്രതുമയ പുരുഷോ യഥാ ക്രതുരസ്മിൻ ലോകേ പുരുഷോ ഭവതി തഥ ഇത പ്രത്യഭവതി സക്രതം ഗുർവീതാ.